You're with SBS Radio. Find more great stories in your language at sbs.com.au.
ഇന്ന് ക്ലീനപ്പ് ഓസ്ട്രേലിയ ഡേയുമായി ബന്ധപ്പെട്ട് ബെറിക് അയൽക്കൂട്ടം ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് ഒട്ടേറെ ആളുകൾ ഇവിടെ പല ഭാഗങ്ങളും വൃത്തിയാക്കുന്ന പരിപാടിയിൽ ഒരുങ്ങിയിരിക്കുകയാണ്. ബെറിക് അയൽക്കൂട്ടത്തിൻ്റെ പ്രസിഡൻറ്റ് ബെന്നി അഗസ്റ്റിനാണ് ഇപ്പോൾ നമുക്കിപ്പം ചേരുന്നത്. ബെന്നി, ഇപ്പോൾ ബെറിക് അയൽക്കൂട്ടത്തിലെ അംഗങ്ങൾ ഇത് ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഏത് രീതിയിലാണ് ഇതിൽ പങ്കാളികളാവുന്നത്?
നമ്മൾ ഇന്ന് ഇവിടുത്തെ ലോക്കൽ പാർക്ക്, അതിന് അനുബന്ധിച്ചുള്ള സ്ഥലങ്ങൾ, അതിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, ജനങ്ങൾ വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മൾ കളക്ട് ചെയ്യുകയും അത് കൗൺസിലോട്ട് ബന്ധപ്പെട്ട് ഡിസ്പോസ് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യുന്നത്.
ഓക്കെ, ഇനി ഇതിൽ ചോദിക്കാനുള്ളത്, മലയാളി കൂട്ടായ്മകൾ പലതരം പരിപാടികളെ കുറിച്ച് ചർച്ചകളും വളരെ സജീവമായിട്ട് പങ്കെടുക്കാറുണ്ട്. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നമ്മൾ മാധ്യമങ്ങളിലും രാഷ്ട്രീയ രംഗങ്ങളിലും എല്ലാം വളരെ സജീവമായിട്ടൊരു വിഷയമാണ്. പക്ഷേ അത് എത്രമാത്രം കുടുംബങ്ങളിലും അതുപോലെ തന്നെ ഇത്തരം കൂട്ടായ്മകളിലും അതേക്കുറിച്ചൊരു അവബോധമുണ്ട്, അതേക്കുറിച്ചുള്ള ചർച്ചകൾ അത്യാവശ്യമായിട്ടോ അല്ലെങ്കിൽ ആവശ്യത്തിന് നടക്കുന്നുണ്ടോ? എന്താണ് തോന്നുന്നത്?
എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ കമ്മ്യൂണിറ്റി കൂട്ടായ്മകളിൽ പരിസ്ഥിതി പ്രശ്നങ്ങൾ അധികം ചർച്ച ചെയ്യപ്പെടാറില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം. ഇപ്പോൾ നമ്മൾ അതിന് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുകയാണ് ഈ വർഷം മുതൽ. ഇതുപോലുള്ള ക്ലീനപ്പ് ആസ്ട്രേലിയ ദിവസങ്ങളിൽ നമ്മൾ അതിന് സഹകരിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവയർനെസ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഉണ്ടാക്കാനുള്ളൊരു ശ്രമവും കൂടിയാണ് ഈ ഒരു സംരംഭത്തിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത്.
അപ്പോൾ ക്ലീനപ്പ് ഓസ്ട്രേലിയയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇപ്പോൾ ജെസ്സി ഫ്രാങ്കോ ആണ് എനിക്കൊപ്പം ഉള്ളത്. ജെസ്സി ഫ്രാങ്കോ, ഇപ്പോൾ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രവൃത്തിയാണല്ലോ കൂട്ടായ്മയിൽ നടക്കുന്നത്. എത്രമാത്രം ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള വാക്ക്, എത്രമാത്രം അതിനെപ്പറ്റി ഒരു അറിവുണ്ട്?
നമുക്ക് സത്യം പറയുവാണെങ്കിൽ അതിനെപ്പറ്റി യാതൊരു അറിവുമില്ല. പിന്നെ നമ്മളെന്താ രാവിലെ ഇങ്ങനെ വെതർ നോക്കും, അതിൽ കൂടുതൽ നമുക്ക് ക്ലൈമറ്റ് ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ക്ലൈമറ്റിനെ പറ്റി ഇപ്പം ഭയങ്കര ചൂടായിരുന്നു. ഇപ്പോൾ ഓസ്ട്രേലിയയിൽ സ്പെഷ്യലി മെൽബണിൽ ഇപ്പം നല്ല രണ്ടു ദിവസമായിട്ട് നല്ല ചൂടാണ്. പക്ഷേ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നതെന്ന് നമുക്ക് അറിയുന്നില്ല. അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ അറിവ് കിട്ടുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നീങ്ങാം.
ഇനി എനിക്കിപ്പം ഇപ്പോൾ ഉള്ളത് ജിജി അരുൺ ആണ്. ജിജി, ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് തന്നെയാണ് എനിക്ക് ജിജിയോടും ചോദിക്കാനുള്ളത്. എത്രമാത്രം ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ള വാക്കിനെ പറ്റി അറിവുണ്ട്?
പണ്ട് ക്ലൈമറ്റ് ചേഞ്ച് ഈ പരിസ്ഥിതി സംരക്ഷിച്ചില്ലെങ്കിൽ ക്ലൈമറ്റിൽ വ്യത്യാസം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഇത്രയുമുള്ളൊരു വ്യത്യാസം പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് അനുഭവമായിട്ടുണ്ട്. നമ്മുടെ ടൗൺസ്വില്ലെ ഉണ്ടായ റീസെൻ്റ്ലി ഉണ്ടായ ഫ്ലഡ്, അത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ള ഹോട്ട് വെതർ, ഡ്രോണിങ് പോലുള്ള വെതർ, അത് സെയിം തിങ് ആണ് കേരളത്തിൽ സംഭവിച്ചത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്. അപ്പം അതിൻ്റെയൊക്കെ ഒരു കാരണമായിട്ടിപ്പോൾ നമ്മളത് കണ്ടെത്തിയിരിക്കുന്നത് നമ്മുടെ പരിസ്ഥിതിയെ നമ്മൾ സംരക്ഷിക്കാത്തത് കൊണ്ടുള്ള അതുകൊണ്ടാണ് ഇങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച് സംഭവിച്ചിരിക്കുന്നതെന്നാണ്. അപ്പം നമ്മൾ ഇനിയിപ്പം എനിക്ക് തോന്നുന്നു നമ്മളിതിൽ കൂടുതൽ ബോധവാന്മാരാകണം, കൂടുതൽ ഇൻഫർമേഷൻസ് എല്ലാവർക്കും പാസ് ചെയ്യണം, എന്നിട്ട് നമ്മളാൽ കഴിയുന്നതുപോലെ പരിസ്ഥിതി സംരക്ഷിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാറുണ്ട്. പക്ഷേ എന്നാൽ നമ്മളിതിൻ്റെ കാരണം എന്താണ്, എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാറില്ല. ജസ്റ്റ് അങ്ങനെ പറഞ്ഞു പോകുന്നു, അത്രയൊക്കെയാണ് സംഭവിക്കാറ്.
ഇതിൽ മറ്റൊരു കാര്യം ചോദിക്കാനുള്ള, ഏത് രീതിയിലായിരിക്കും ഒരു കമ്മ്യൂണിറ്റി ലെവലിൽ ഒരു അവബോധം വളർത്താൻ ഏറ്റവും എളുപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്?
ഓരോ കമ്മ്യൂണിറ്റിയിലും നമുക്കൊരു ഒരു ബോധവൽക്കരണ ക്യാമ്പ്, അങ്ങനെ ഒരു ബോധവൽക്കരണ ക്ലാസ് ഒക്കെ സംഘടിപ്പിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും അവൈലബിലിറ്റി അനുസരിച്ച് അപ്പോൾ നമുക്ക് അതിനുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യുവാണെങ്കിൽ അത് ഒത്തിരി നല്ലൊരു കാര്യമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പിള്ളേർക്കാണെങ്കിലും
പിള്ളേർക്ക് ഒത്തിരി നല്ല ഉപകാരമായിരിക്കും. കാരണം അവർ വളർന്നു വരുന്ന തലമുറയാണ് അവർക്കപ്പോൾ അതിന് അതുകൊണ്ടുള്ള ഉപകാരം ഒത്തിരി ഉണ്ടായിരിക്കും. അങ്ങനെ ക്ലാസ്സൊക്കെ എടുക്കുവാണെങ്കിൽ അവർക്ക് അറിയാമല്ലോ ഇങ്ങനെ വേസ്റ്റ് എവിടെ ഇടണ്ടെന്നും അങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നത് എവിടെയൊക്കെ ആണെന്നും ഒക്കെ അറിയാമെങ്കിൽ അവർക്കതൊരു ഒത്തിരി ഉപകാരമായിരിക്കും.
ഇനി എനിക്കിപ്പോൾ ഇവിടുത്തെ ഒരു വളരെ ചെറിയ കുട്ടികളാണ് എനിക്ക് ഉള്ളത്, ആൽഫ്രഡ്, എറിക് ആൻഡ് അലോഷ്യസ്. എത്രാം ക്ലാസ്സിലെ ആൽഫ്രഡ് പഠിക്കുന്നത്? അഞ്ചാം ക്ലാസ്സിലെ ആൽഫ്രഡും സിക്സ്ത്തില് എറിക്കും, അലോഷ്യസ് മൂന്നാം ക്ലാസ്സിലുമാണ്. അത് തന്നെ അലോഷ്യസ്, ഹാവ് യു ഹേർഡ് ദ വേർഡ് ക്ലൈമറ്റ് ചേഞ്ച്?
നോ.
ഓക്കേ, ലെറ്റ് മീ ചെക്ക് വിത്ത്
യെസ്,
എറിക് ഹാസ് ഹേർഡ്. യെസ്, വാട്ട് ഡു യു നോ അബൗട്ട് ഇറ്റ്?
ഇറ്റ്സ് ഗ്ലോബൽ വാർമിംഗ്. ഇറ്റ്സ് ദ എർത്ത് ഗെറ്റിംഗ് ഹോട്ടർ ആൻഡ് അബൗട്ട് ഗ്ലോബൽ വാർമിംഗ്.
ഈ ഗ്ലോബൽ വാർമിംഗ് എന്ന വാക്കും ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയൊക്കെ എവിടെ നിന്നാണ് കൂടുതൽ മനസ്സിലാക്കിയത്? വേൾഡിലാണ്?
സ്കൂൾ, എഡ്യൂക്കേഷൻ. I guess it makes the earth hotter and makes the climate more hot.
Okay. So, there's a reasonable amount of learning about global warming.
Yeah.
And you are you interested in that topic?
Not much.
Alfred?
I've only heard of the word. I don't know what it means.
Yeah, where did you hear about it?
I heard it at school, where teachers talking about global weather change.
Okay. So all of you have heard about climate change anyway, and some of you know a bit about what global warming is and what its impact is. And anyway, can I ask you, what do you feel about today's exercise of protecting the environment by your community?
I guess it's being good and like taking care of the earth. It makes like you feel proud of what you're doing for the earth.
ഇനിയിപ്പോൾ എനിക്കൊപ്പം ചേരുന്നത് ജോസ് മാത്യു ആണ്. ജോസ് മാത്യു, ഇപ്പോൾ ഈ അവസരത്തിൽ ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയാണ് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അത് എത്രമാത്രം ഒരു റിയാലിറ്റി ആണെന്നാണ് തോന്നിയിട്ടുള്ളത് ക്ലൈമറ്റ് ചേഞ്ച്?
എനിക്ക് തോന്നുന്നത് ശരിക്കും ക്ലൈമറ്റ് ചേഞ്ച് ഒരു ലിവിങ് റിയാലിറ്റി തന്നെയാണ്. പലപ്പോഴും നമ്മുടെ ആൾക്കാർ പലപ്പോഴും നമ്മളത് മനസ്സിലാക്കുന്നില്ല. പക്ഷേ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്വന്തമായിട്ടുള്ള അനുഭവങ്ങളിൽ തന്നെ നമുക്ക് അറിയാം. നമ്മൾ ടി വിയിലും ഡോക്യുമെൻ്ററികളും എല്ലാം കാണുന്നു ഈ ചപ്പിയവറുകൾ ഇത് കാറ്റടിച്ച് പിന്നെ വെള്ളത്തിൽ ചാടിച്ച് അത് വെള്ളത്തിൽ നിന്ന് പിന്നെ അത് കടലിൽ ചാടി കടലിനടിയിൽ പോയി. അപ്പം തീർച്ചയായിട്ടും ഭൂമിക്ക് മൊത്തമായിട്ട് ദോഷം വരുന്ന രീതിയിലാണ് ഇത് പോകുന്നത്.
അതിനെക്കുറിച്ച് ഇത്തരം കൂട്ടായ്മകളിൽ അതുപോലെ തന്നെ കുടുംബങ്ങളിലൊക്കെ, ഇപ്പോൾ നമ്മൾ മലയാളി കുടുംബങ്ങളിലൊക്കെ എത്രമാത്രം ഒരു ചർച്ചയാകുന്നുണ്ട്? അതൊരു ഇമ്പോർട്ടൻ്റ് സബ്ജക്റ്റ്, നമ്മളെ ഒരു സ്വഭാവത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളുടെ ഒരു ഭാഗമാകുന്നുണ്ട് ക്ലൈമറ്റ് ചേഞ്ച് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ.
ഫാമിലിയിൽ ഞാൻ എൻ്റെ പിള്ളേരുമായിട്ട് ഞാൻ പലപ്പോഴും ഇതിനെപ്പറ്റി സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ചുകൂടെ ഒരു അവയർനെസ് വന്നിട്ടുണ്ട്. അതായത് റീസൈക്കിൾ ചെയ്യാനുള്ള ഐറ്റംസ് നമ്മൾ സെപ്പറേറ്റായിട്ട് ചെയ്യണം. അപ്പം പിള്ളേർക്കാണെന്ന് വരില്ല അത് വളരെ വ്യക്തമായിട്ട് അറിയാം. പിന്നെ ഇതുപോലെ നമ്മളിപ്പോൾ ഒരു സോഷ്യൽ തലത്തിൽ നമ്മൾ സീരിയസ് ആയിട്ട് ഒരു പക്ഷേ അത് ചർച്ച ചെയ്യുന്നില്ലായിരിക്കാം, എന്ന് വരിയിലും ആൾക്കാരുടെ ഇടയിൽ നല്ലൊരു അവയർനെസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഹരീഷ് കൃഷ്ണൻ, ഒരു ഇപ്പോൾ ഒട്ടേറെ കാര്യങ്ങളാണ് ഇപ്പോൾ ചാക്കുകളിൽ ഇവിടെ കിട്ടി. ഇപ്പോൾ ഈ അവസരത്തിൽ എന്താണ് തോന്നുന്നത്, ഇവിടെ കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും ഒരു അവബോധം കൂടുതലായിട്ട് ഇത്തരം കൂട്ടായ്മകളിലൂടെ നൽകാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ?
തീർച്ചയായിട്ടും നമ്മൾ കുട്ടികളിലും നമ്മളുടെ മലയാളി അസോസിയേഷനിലുള്ള ആൾക്കാർക്കുമായിട്ട് നമ്മളൊരു അവബോധ ക്ലാസ്, അവയർനെസ് ഓഫ് യുനോ ദി പൊല്യൂഷൻ, ഗ്ലോബൽ വാർമിംഗ് ഒക്കെ അങ്ങനെ ഒരു റെഗുലർ സെഷൻസ് നടത്തിയാൽ അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതലൂടെ സീരിയസ് ആയി കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഭാവിയിൽ നമുക്കുണ്ടാകുന്ന വിപത്തുകൾ ഒഴിവാക്കാൻ നമ്മളാൽ കഴിയുന്ന എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ഒരു ഒരു പ്രിക്കോഷൻ എടുക്കുന്നതും എല്ലാം കൊണ്ടും നന്നായിരിക്കും. അതിനെക്കുറിച്ച് ഞങ്ങൾ പലവട്ടം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനെ അധികം താമസിയാതെ അങ്ങനെ ഒരു റെഗുലർ സെഷൻസ് നടത്താനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നു.
എന്തായാലും വരിക്കാൽക്കൂട്ടത്തിൻ്റെ അംഗങ്ങൾ ഇവിടെ വളരെ സജീവമായി തന്നെ ഇവിടെ വൃത്തിയാക്കുന്ന ഒരു പരിപാടിയുടെ മധ്യത്തിലാണ്. എന്തായാലും ഇത്തരം സംരംഭങ്ങളിലൂടെ പരിസ്ഥിതി സംരക്ഷിക്കുവാനുള്ള ശ്രമങ്ങളിൽ അധികൃതർക്കൊപ്പം മലയാളി കൂട്ടായ്മകളും അതുപോലെ തന്നെ മറ്റുള്ള കൂട്ടായ്മകൾക്കും കൂടുതൽ സജീവമായിട്ടുള്ളൊരു റോള് പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് ഉള്ളത് ഉറപ്പുള്ള കാര്യമാണ്. SBS റേഡിയോയ്ക്ക് വേണ്ടി ബെറിക്കിൽ നിന്നും ഡെലിസ് പോൾ.
Tell us what you think. Like us on Facebook or follow us on Twitter.